السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. ഈമാൻ കാര്യങ്ങളിൽ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുകളിലുള്ള വിശ്വാസം, ഈ മൂന്ന് കാര്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളിലൂടെ, അവന്റെ കിതാബുകൾ നമുക്ക് എത്തിച്ചത് റസൂലുകൾ മുഖേനയാണ്. ഈമാൻ കാര്യങ്ങൾ അതിനൊരു തർത്തീബുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളിലൂടെ, അവന്റെ കിതാബുകൾ റസൂലുകൾ മുഖേന നമ്മളിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് റസൂലുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിലൊന്നാണ്. വളരെ വിശദമായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട അനേകം പാഠങ്ങൾ, അൽ ഇമാനു ബിർറുസുൽ, റസൂലുകളിലുള്ള വിശ്വാസം എന്ന കാര്യത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളിലൊന്നായ ആമന റസൂലുവിൽ പറഞ്ഞു, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. റസൂലും മുഅ്മിനീങ്ങളും വിശ്വസിച്ച കാര്യങ്ങളിൽ ഒന്ന്, കുല്ലുൻ ആമന ബില്ലാഹ് വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. അപ്പോൾ റസൂലുകളിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. ഹദീസ് ജിബ്രീലിൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന ഹദീസിലും ഈ കാര്യം ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. റസൂലുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് റസൂൽ? റസൂൽ എന്ന പദം റിസാലത്ത് എന്ന പദവുമായി ബന്ധമുള്ളത്. റിസാലത്ത് എന്നാൽ സന്ദേശം എന്നാണ് അർത്ഥം. ഫർറസൂലു ദു റിസാലത്തിൻ. അപ്പോൾ റസൂൽ എന്നാൽ ഒരു സന്ദേശം എത്തിക്കുന്നയാളാണ്, ഒരു സന്ദേശവാഹകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ഉള്ള സന്ദേശം മനുഷ്യർക്ക് എത്തിക്കുക എന്നതാണ് റസൂലിന്റെ ചുമതലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതുകൊണ്ട് റിസാലത്ത് എത്തിക്കുന്നയാൾ എന്ന അർത്ഥത്തിലാണ് റസൂൽ എന്ന് വിളിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റസൂലിനോട്, റസൂൽ എന്ന പദത്തോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു പദമാണ് നബി. നബി, റസൂൽ എന്നീ പദങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്ന പദങ്ങളാണ്. നബി എന്ന പദം വന്നത്, അല്ലെങ്കിൽ നബി എന്ന പദം, അതിന് നബ എന്ന വാക്കുമായി അടുത്ത ബന്ധമുണ്ട്. ഖുർആനിലൊരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തു അന്നബ എന്നാണ്. നബ എന്ന് പറഞ്ഞാൽ വൃത്താന്തം, വാർത്ത, വർത്തമാനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വൃത്താന്തം, അള്ളാഹുവിനെ കുറിച്ചുള്ള വാർത്ത അറിയിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് നബി എന്ന പേര് വന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാത്ത അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ റസൂൽ എന്നാൽ സന്ദേശമെത്തിക്കുന്നവൻ, നബി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വാർത്ത അറിയിക്കുന്നവൻ എന്നിങ്ങനെയാണ് അർത്ഥം. ഇൻഷാ അല്ലാഹ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നാം പഠിക്കും. ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് റസൂലുകളെ അയച്ചത്? റസൂലുകൾക്കുള്ള ജോലികളും ചുമതലകളും എന്തൊക്കെയാണ്? പ്രധാനമായും അല്ലാഹുവിന്റെ റസൂൽ അവർ വന്നത് മൂന്ന് കാര്യങ്ങൾ അവരുടെ സമൂഹത്തെ അറിയിക്കുന്നതിനു വേണ്ടിയാണ്. എല്ലാ നബിമാരുടെയും അല്ലെങ്കിൽ എല്ലാ റസൂലുകളുടെയും മേൽ ബാധ്യതയായിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾ അറിയിക്കലാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അറിയിച്ചാൽ, അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്താൽ അവൻ റസൂലിന്റെ പണി ചെയ്തവനാണ്. അപ്പോൾ നമ്മുടെ ദഅവത്തുകളിൽ, നമ്മുടെ പ്രബോധനങ്ങളിൽ ഈ മൂന്ന് കാര്യമാണ് നമ്മൾ പറയേണ്ടത്. റസൂലുകൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ആരാണ് അല്ലാഹു എന്ന കാര്യമാണ്. ജനങ്ങൾക്ക് അവരുടെ റബ്ബ് ആരാണ്, അവരെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണ്, അല്ലാഹു ആരാണ് എന്ന് മനസ്സിലാക്കി നൽകുക, ഇതാണ് റസൂലുകളുടെ ചുമതലകളിൽ ഒന്നാമത്തെ ചുമതല. ആരാണ് അല്ലാഹു എന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് എത്താനുള്ള വഴി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്താനുള്ള വഴി എന്താണ്? അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? റസൂലിന്റെ രണ്ടാമത്തെ ജോലി അതാണ്. മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിനെ അനുസരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? അല്ലാഹുവിനെ ധിക്കരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ഇത് പറഞ്ഞു കൊടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് റസൂലുകൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. ഒരു അമുസ്ലിമായ ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അവസരം ലഭിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് സന്ദർഭം പോലെ നാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഒന്ന്, അവരുടെ സ്രഷ്ടാവ് ആരാണ്? ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? രണ്ട്, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്? അല്ലാഹുവിന് വെറുപ്പുള്ളത് എന്താണ്? മൂന്ന്, അല്ലാഹുവിനെ നീ അനുസരിച്ചാൽ നിനക്ക് എന്താണ് ലഭിക്കുക? അല്ലാഹുവിനെ നീ ധിക്കരിച്ചാൽ നിനക്ക് എന്താണ് ലഭിക്കുക? ഒറ്റ വാക്കുകളിൽ നാം പറയുകയാണെങ്കിൽ, ഒന്ന്, തൗഹീദ്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. രണ്ട്, ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ്, ഇസ്ലാമിലുള്ളത് ഇസ്ലാം പിൻപറ്റണം, ഇസ്ലാമിലല്ലാതെ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, വേറൊരു വാക്കിൽ പറഞ്ഞാൽ അർ-റിസാല. മൂന്ന്, അൽ ആഖിറ, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഈ മൂന്ന് കാര്യങ്ങളിലാണ് നബിമാരുടെ ദഅവത്ത് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, സൂറത്തുൽ ഫാത്തിഹയിൽ ഈ മൂന്ന് കാര്യങ്ങളുമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ ഈ മൂന്ന് കാര്യങ്ങളുമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കം തൗഹീദ് പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാൻ അർറഹീം, മാലികി യൗമിദ്ദീൻ ഒക്കെ തൗഹീദാണ്. ചിന്തിക്കുകയാണെങ്കിൽ അതിലൊക്കെ തൗഹീദുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ എല്ലാ ആയത്തുകളിലും തൗഹീദുണ്ട്. ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇതൊക്കെ തൗഹീദാണ്. ഒന്നത് തൗഹീദ്. രണ്ട്, റിസാല, എങ്ങനെയാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യേണ്ടത്, എന്താണ് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്താണ് അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ. ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം. സ്വറാത്തുൽ മുസ്തഖീം, അതാകുന്നു അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴി, അല്ലാഹുവിന് ഇഷ്ടമുള്ള മാർഗം അതാണ്. സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞ നബിമാരുടെ, സിദ്ദീഖുകളുടെ, സഹാബികളുടെ, ഷുഹദാക്കളുടെ മാർഗമാണ് അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴി. റിസാല, ആഖിറം എവിടെയാണുള്ളത്? മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, പ്രതിഫലത്തിന്റെ നാൾ, പ്രതിഫലത്തിന്റെ നാൾ, അതിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ തൗഹീദും ആഖിറവും റിസാലത്തും, ഇത് മൂന്നും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നബിമാരുടെ റസൂലുകളുടെ ദൗത്യം. ശരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഒരു റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം? ധാരാളക്കണക്കിന് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ധാരാളക്കണക്കിന് അഭിപ്രായങ്ങൾ റസൂലും നബിയും ആരാണ് എന്ന് വേർതിരിക്കുന്നതിൽ പണ്ഡിതന്മാർക്കുണ്ട്. പൊതുവെ അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാർ യോജിച്ച കാര്യമാണ് റസൂൽ നബിയേക്കാൾ ശ്രേഷ്ഠനാണ്. റസൂൽ നബിയേക്കാൾ ശ്രേഷ്ഠനാണ്. ഒരാൾ നബി മാത്രമാണ് എന്ന് വിചാരിക്കുക, മറ്റൊരാൾ റസൂലാണെന്ന് വിചാരിക്കുക. ശ്രേഷ്ഠത കൂടുതലുള്ളത് ആർക്കാണ്? റസൂലിനായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കുല്ലു റസൂലിൻ നബി വലൈസൽ അക്സ്, എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല. എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല. നേരെ തിരിച്ചല്ല. നമ്മൾ പറയും എല്ലാ മുഅ്മിനും മുസ്ലിമാണ്, എന്നാൽ എല്ലാ മുസ്ലിമും മുഅ്മിനല്ല. അതുപോലെ എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല. അപ്പോൾ റസൂലിന് ശ്രേഷ്ഠത കൂടുതലുണ്ട്. നബി അവർ റസൂലിന്റെ താഴെ പദവിയിലുള്ള ആളുകളാണ്. എന്താണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം? പ്രബലമായ രണ്ട് അഭിപ്രായങ്ങൾ ഇപ്രകാരമാണ്. ഒന്ന്, റസൂൽ എന്ന് പറഞ്ഞാൽ മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ ജദീദ്, റസൂൽ എന്നാൽ ഒരു പുതിയ നിയമസംഹിത നൽകപ്പെട്ട നബിയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സമൂഹത്തിന് പറഞ്ഞുകൊടുക്കാൻ പ്രത്യേകമായി തന്നെ നിയമങ്ങളുള്ള ഒരു നിയമസംഹിതയുണ്ട്, ഒരു ശരീഅത്തുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നതുപോലെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നതുപോലെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നതുപോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നതുപോലെ, അവർ നിയോഗിക്കപ്പെട്ട സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവരുടേതായ വ്യത്യസ്തങ്ങളായ നിയമസംഹിതകൾ അവർക്കുണ്ടായിരുന്നു. മൂസാ നബിയുടെ സമൂഹത്തിനുള്ളതുപോലെയല്ല ഈസാ നബിയുടെ സമൂഹത്തിനുള്ള നിസ്കാരം. വ്യത്യാസങ്ങളുണ്ട്. എല്ലാവർക്കും നിസ്കാരമുണ്ട്, പക്ഷേ വ്യത്യാസങ്ങളുണ്ട്. രൂപത്തിലും സമയങ്ങളിലും മറ്റുമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ശറഅ്, ഒരു പുതിയ നിയമം ലഭിച്ച, അള്ളാഹുവിൽ നിന്ന് പുതിയ ഒരു നിയമസംഹിത ലഭിച്ച വ്യക്തിയാണ് റസൂൽ. എന്നാൽ നബി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തനിക്ക് മുൻപ് വന്ന റസൂലിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നയാളായിരിക്കും. ഉദാഹരണത്തിന്, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ബനു ഇസ്രായിലിലെ നബിമാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം വന്ന ബനു ഇസ്രായിലിലെ നബിമാർ, അവരെന്താണ് ചെയ്തത്? മൂസയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത് അത് അനുസരിച്ച് ബനു ഇസ്രായിലുകാർക്ക് അവർ മാർഗനിർദ്ദേശങ്ങൾ നൽകി. അവർക്ക് പുതിയ ശരീഅത്ത് ഇല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണോ പഠിപ്പിച്ചത് ആ മാർഗത്തിലൂടെ ജനങ്ങളെ കൊണ്ടുപോകുക എന്ന ചുമതലയായിരുന്നു ബനു ഇസ്രായിലിലെ നബിമാർക്കുണ്ടായിരുന്നത്. ഇതാണ് ഒരു അഭിപ്രായം. ഈ അഭിപ്രായം ശരിയല്ല എന്ന് ദ്യോതിപ്പിക്കുന്ന, അതിലേക്ക് സൂചന നൽകുന്ന ചില തെളിവുകൾ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. എങ്കിലും വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം, റസൂൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എതിർക്കുന്ന സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടയാളാണ്. റസൂൽ നിയോഗിക്കപ്പെടുക എതിരാളികളുള്ള സമൂഹത്തിലേക്കായിരിക്കും. നബി നിയോഗിക്കപ്പെടുന്നത് എതിരാളികളില്ലാത്ത, അദ്ദേഹത്തെ സ്വീകരിക്കുന്ന സമൂഹത്തിലേക്കായിരിക്കും. റസൂലുകൾക്ക് എതിരാളികൾ ഉണ്ടാകും. അദ്ദേഹം കൊണ്ടുവന്ന ആദർശത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന, തൗഹീദിനെ ശക്തമായി എതിർക്കുന്ന ശത്രുക്കൾ ഉണ്ടായിരിക്കും. അവരിലേക്ക് നിയോഗിക്കപ്പെട്ടയാളാണ് റസൂൽ. എന്നാൽ പൊതുവെ സ്വീകാര്യതയുള്ള സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടയാളാണ് നബി. ഈ അഭിപ്രായമാണ് ഷെഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അന്നുബുവാത്ത് എന്ന ഗ്രന്ഥത്തിൽ സ്വീകരിച്ച അഭിപ്രായം. റസൂൽ എന്നാൽ എതിരാളികളുടെ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടയാളാണ്. നബി എന്നാൽ ഏറെക്കുറെ സ്വീകാര്യതയുള്ള സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടയാളാണ്. വല്ലാഹു അലം, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വേറെയും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രമാണ്. റസൂലുകൾ നബിമാരെക്കാൾ ശ്രേഷ്ഠരാണ്. നബിമാർ റസൂലിന്റെ താഴെ പദവിയിലുള്ള ആളുകളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, പൊതുവെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് നബിമാർ. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് നബിമാർ. വലിയകളെക്കാൾ, ഔലിയാക്കന്മാരെക്കാൾ, സ്വാലിഹീങ്ങളെക്കാൾ, സാധാരണയുള്ള സ്വാലിഹീങ്ങളെക്കാൾ, ഔലിയാക്കന്മാരെക്കാൾ അവർക്ക് ശ്രേഷ്ഠതയുണ്ട് നബിമാർക്ക്. നബിമാരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് റസൂലുകൾ. റസൂലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഉലുൽ അസ്മിനാൻ. ആർക്കാണ് ഉലുൽ അസ്മിനാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഉഖ്മാനിൽ പറഞ്ഞു, ഫസ്ബർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. റസൂലുകളിൽപ്പെട്ട ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. ഫസ്ബർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. റസൂലുകളിൽപ്പെട്ട ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. ആരാണ് ഉലുൽ അസ്മ്? ഉലുൽ അസ്മ് എന്നാൽ അഞ്ചു പേരാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി. ഈ അഞ്ചു പേരാണ് ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ. ഈ നബിമാരിൽ, ഈ അഞ്ച് നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് രണ്ട് നബിമാർക്കാണ്. അവരാരൊക്കെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും നമ്മുടെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രണ്ട് നബിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അള്ളാഹുവിന്റെ റസൂലിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അവിടുന്നാണ് മനുഷ്യരുടെ എല്ലാം നേതാവും. ആന സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവായിരിക്കും ഞാൻ. യൗമൽ ഖിയാമ, ഖിയാമത്തെ നാളിൽ നമ്മൾ അള്ളാഹുവിന് ശുക്ർ പറയേണ്ട, എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ റസൂലിന്റെ മില്ലത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചു എന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ പെടാൻ നമുക്ക് കഴിഞ്ഞു എന്നത്. റഹ്മത്തുല്ലിൽ ആലമീനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അങ്ങേയറ്റം കാരുണ്യമുണ്ടായിരുന്ന വലഖദ് ജാഅകും, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കിതാ ഒരു റസൂൽ വന്നിരിക്കുന്നു നിങ്ങളിൽ നിന്ന് തന്നെയുള്ള. അവിടുത്തെ പ്രത്യേകത എന്താണ്? ഹരീസുൻ അലൈക്കും, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ വളരെ കടുത്ത പരിശ്രമം നടത്തുന്നയാളാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുക എന്നത് അവിടുത്തേക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. റഊഫ് റഹീം, അവിടുന്ന് റഊഫാണ്, റഹീമാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവരെല്ലാം ആ പ്രാർത്ഥനകൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തി. എന്നാൽ ഞാൻ എന്റെ പ്രാർത്ഥന എന്റെ ഉമ്മത്തിനു വേണ്ടി ബാക്കി വച്ചിരിക്കുന്നു, അവർക്കു വേണ്ടിയുള്ള ശഫാഅത്തായി മാറ്റി വച്ചിരിക്കുന്നു. നമ്മുടെ റസൂൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിൽ ഉൾപ്പെടുക എന്നത് ദുനിയാവിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ചെറുതല്ല, ആഖിറത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല, സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ ഉമ്മത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുക എന്നതിന് അള്ളാഹുവിന് നാം എത്ര ശുക്ർ പറഞ്ഞാലും മതിയാവുകയില്ല. അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തു എന്നതിന്റെ അടയാളങ്ങളിലൊന്നാണ് നീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെട്ടു എന്നത്. അവിടുന്നാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠനായ റസൂൽ, ഏറ്റവും ശ്രേഷ്ഠനായ നബി നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലം. ശരി, റസൂലുകളിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? ചുരുക്കി, വളരെ ചുരുങ്ങിയ രൂപത്തിൽ വളരെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഓരോ കാര്യങ്ങളും. എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്ക് ചിന്തിക്കണം. റസൂലുകളിലുള്ള വിശ്വാസം എന്ന് നാം ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ട കാര്യമാണ്. റസൂലുകളിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, രണ്ട് എന്നിങ്ങനെ ഓരോ കാര്യങ്ങളായി നമുക്ക് എണ്ണി പറയാം. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ഏതൊരു റസൂലുണ്ടോ, ഏതൊരു നബിയുണ്ടോ, അവരെല്ലാം അല്ലാഹുവിന്റെ റസൂലാണ്, അവരെല്ലാം അല്ലാഹുവിന്റെ നബിയാണ് എന്ന് നാം വിശ്വസിക്കണം. അല്ലാഹുവിൽ നിന്ന് ഏഴാകാശങ്ങൾക്കു മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വഹയ് നൽകിയിട്ടുണ്ട്. ചിലരോട് അല്ലാഹു സംസാരിച്ചിട്ടുണ്ട്. വഖല്ലമല്ലാഹു മൂസ തക്ലീമ, അല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ റസൂലിനോടും സംസാരിച്ചിട്ടുണ്ട്. ചിലരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരിലേക്ക് ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ വഹ്യ് അല്ലാഹുവിൽ നിന്ന്, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിൽ നിന്ന് അവർക്ക് സന്ദേശമെത്തിയിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കണം. ഇതാണ് റസൂലുകളിലുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പടി. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ അയച്ചിട്ടുണ്ട്, നബിമാരെ അയച്ചിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. രണ്ട്, ഇന്നലെ നാം പറഞ്ഞതുപോലെ, കിതാബുകളിലെ വിശ്വാസത്തിൽ പറഞ്ഞതുപോലെ തന്നെ, റസൂലുകൾ എന്തൊരു കാര്യമാണോ അറിയിച്ചത് അത് നാം സത്യപ്പെടുത്തണം. എന്തൊരു കാര്യം ഏതൊരു റസൂൽ അറിയിച്ചാലും അത് പൂർണമായും സത്യമാണ്. നബിമാർ ഒരിക്കലും കളവ് പറയുകയില്ല. റസൂലുകൾ ഒരിക്കലും കളവ് പറയുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞുവോ അത് സത്യമാണ്. അവിടുന്ന് എന്തൊന്ന് കൽപ്പിച്ചുവോ അത് അനുസരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ റസൂൽ നമ്മോട് എന്തൊരു കാര്യം പറഞ്ഞോ അതനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ ചെറിയ എതിർപ്പ് കൊണ്ടുപോലും അതിനെ നമ്മൾ നേരിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു അതങ്ങനെ തന്നെ സ്വീകരിക്കണം. ഒരിക്കൽ ഒരു സഹാബി, അദ്ദേഹം തന്റെ വിരലിൽ ഒരു സ്വർണത്തിന്റെ മോതിരം എടുത്തണിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ അവിടുന്ന് ആ അയാളുടെ കൈ പിടിച്ചു, ആ മോതിരം ഊരി അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിനന്നാർ, നിങ്ങളിൽ ചില ആളുകൾ അവർ നരകത്തിൽ നിന്നുള്ള അഗ്നി കൊണ്ടുള്ള ചില കാര്യങ്ങൾ ശരീരത്തിൽ വെച്ചുപിടിപ്പിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. അപ്പോൾ ചില ആളുകൾ, ഒപ്പമുള്ള ചില ആളുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വലിച്ചെറിഞ്ഞ ആ മോതിരം അത് നിനക്കെടുക്കാം, വേറെ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി നിനക്കത് ഉപയോഗിക്കാമല്ലോ. അയാൾ പറഞ്ഞു, ഒരിക്കലുമില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞ ഒരു കാര്യം ഞാൻ പിന്നെ എടുക്കുകയില്ല. അതായിരുന്നു സഹാബികളുടെ ഇത്തിബ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പറഞ്ഞു, ബൈനമ റജുലുൻ റഖിബ ബഖറതൻ ഫദറബഹ, ഒരിക്കൽ ഒരാൾ, അയാൾ ഒരു പശുവിന്റെ മേൽ കയറിയിരുന്നു, എന്നിട്ട് അതിനെ അടിച്ചു. കുതിരയുടെ മേൽ പോകുന്നത് പോലെ പശുവിന്റെ മേൽ കയറിയിരുന്നു. ഫഖാലത് ഇന്നാ ലം നുഖ്ലഖ് ലിഹാദ, ഇന്നാ ലം നുഖ്ലഖ് ലിഹാദ. അപ്പോൾ ആ പശു പറഞ്ഞു, ഞങ്ങളെ ഇതിനുവേണ്ടിയല്ല പടച്ചിരിക്കുന്നത്. സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തകല്ലം, അല്ലാഹുവിന്റെ റസൂലെ, അത്ഭുതം തന്നെ, പശു സംസാരിക്കുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഊമിനു ബിഹാദ വ അബൂബക്റിൻ വ ഉമർ, ഞാൻ ഈ പറഞ്ഞതിൽ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കർ വിശ്വസിച്ചിരിക്കുന്നു, ഉമർ വിശ്വസിച്ചിരിക്കുന്നു. ഹദീസ് ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ആ സന്ദർഭത്തിൽ ആ സദസ്സിൽ അബൂബക്കറുമില്ല ഉമറുമില്ല, പക്ഷെ റസൂലുള്ള പറഞ്ഞത് എന്താണ്? ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കർ വിശ്വസിച്ചിരിക്കുന്നു, ഉമർ വിശ്വസിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ ഈമാനിന്റെ ശക്തി അറിയാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഒന്നാമത്തെ മുദ്രാവാക്യം അതാണ്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്റാ മിഅ്റാജിന്റെ വേളയിൽ പറഞ്ഞ വാക്ക്, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ, റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും ജനങ്ങളെല്ലാവരും ശാസ്ത്രജ്ഞന്മാരെല്ലാവരും എന്തൊരു വിഡ്ഢിത്തമാണ് ഇത് എന്ന് പരിഹസിച്ചാലും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും നിന്നെ നോക്കി നീ എന്തൊരു വിഡ്ഢിയാണ് എന്ന് പറഞ്ഞാലും, നമ്മൾ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മുടെ റസൂലിന്റെ വാക്കാണ് നമുക്ക് ഏറ്റവും വലുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മസീഹു ദജ്ജാലിനെ കുറിച്ച് അറിയിച്ച ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഹദീസ് ഇപ്രകാരമാണ്, മസീഹു ദജ്ജാൽ അവൻ മദീനയുടെ അതിരുകളിൽ വന്നു നിൽക്കും, ഉയരമുള്ള പർവ്വതത്തിന് മുകളിൽ കയറി നിന്ന് അവൻ മദീനയിലേക്ക് നോക്കും, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നോക്കി അവൻ പറയും, ലിമൻ ഹാദൽ ഖസ്റുൽ അബ്യദ്, ഈ വെളുത്ത കൊട്ടാരമാരുടേതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നോക്കിക്കൊണ്ട് അവൻ പറയുമെന്ന്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ മസ്ജിദുൽ നബവിയുടെ അവസ്ഥ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പരിതാപകരമാണ്. അവിടുന്ന് നിസ്കരിച്ചാൽ, സുജൂദ് ചെയ്താൽ, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിലും മുഖത്തും ചെളി പുരണ്ടിട്ടുണ്ടായിരിക്കും. അവിടുന്ന് ആ മസ്ജിദിൽ ഇരിക്കുന്ന വേളയിൽ വെയിലുകൊള്ളും. അവിടുത്തെ മസ്ജിദിലൂടെ ചിലപ്പോൾ മൃഗങ്ങൾ ഓടിപ്പോകുമായിരുന്നു, അതിനുറപ്പുള്ള വാതിലുകളില്ലായിരുന്നു. അവിടുത്തെ മസ്ജിദ് അത്ര ചെറിയ മസ്ജിദായിരുന്നു. ആ മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയെ പറ്റി പറഞ്ഞത്, അൽ ഖസ്റുൽ അബ്യദ്, വെളുത്ത കൊട്ടാരം. കാലങ്ങളേറെ മസ്ജിദുൻ നബവി വെളുത്ത കൊട്ടാരമായി മാറിയിട്ടില്ലായിരുന്നു. ഇന്ന് അതൊരു വെളുത്ത കൊട്ടാരം തന്നെയാണ്. കാലങ്ങളോളം മസ്ജിദുൻ നബവി ഒരു കൊട്ടാരമായി മാറിയിട്ടില്ല. ആ കാലഘട്ടം അത്രയും മുസ്ലിം സമൂഹം ആ ചെറിയ കെട്ടിടം നോക്കി ആ ഹദീസ് നമുക്ക് എത്തിച്ചു തന്നു. ഇന്ന് നമ്മൾ അത്ഭുതത്തോടുകൂടി പറയുന്നു, 1400 വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവി വെളുത്ത കൊട്ടാരമായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അന്ന് എന്തായിരുന്നു അതിന്റെ കഥ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തു റൂം. സൂറത്തു അറൂം, റോമക്കാരെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. അത് അവതരിക്കാൻ ഒരു കാരണമുണ്ട്. റോമക്കാർ നസ്രാനികളായിരുന്നു, വേദക്കാരാണ്, അവർക്ക് ഇഞ്ചീൽ ലഭിച്ച ആളുകളാണ്. പേർഷ്യക്കാർ, ഫാരിസികൾ, അവർ അഗ്നി ആരാധകരാണ്, മജൂസികളാണ്. മുസ്ലിമീങ്ങൾക്ക് പൊതുവെ നസ്രാനികളോട് ഒരു ഇഷ്ടമുണ്ട്, പൊതുവെ നസ്രാനികളോട് മജൂസികളെക്കാൾ താല്പര്യമുണ്ട്. കാരണം നസ്രാനികൾ വേദം കിട്ടിയ ആളുകളാണ്. ആ അർത്ഥത്തിൽ നസ്രാനികളോട് മുസ്ലിമീങ്ങൾക്ക്, കാരണം അവർ നമ്മുടെ ദീനിനോട് മുശ്രിക്കുകളെക്കാൾ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ ഇരിക്കെ റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ ശക്തമായ യുദ്ധങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നു വന്നിരുന്നു.